الحمد لله رب العالمين، نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له، ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله، أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أما بعد، فإن خير الكلام كلام الله، وخير السنن سنن محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. أما بعد، يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم، ومن يطع الله ورسوله فقد فاز فوزا عظيما. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء، واتقوا الله الذي تساءلون به والأرحام، إن الله كان عليكم رقيبا. ومعنى الله ذو الألوهية والعبودية على خلقه أجمعين. ومعنى الله الذي نفهم الله ينذين ذي أرثم ربي الله لبمل برنيو عند رب الله أبا ربي ذي أرثم دان أذن الله أرثم برنيو يا الله ينذين ذي أرثم دان أبا برنيو. ومعنى الله ذو الألوهية والعبودية على خلقه أجمعين. ذو الألوهية والعبودية على خلقه أجمعين. الله الذي لا أرتمان لما لا فري لدي يرتمي ابن عباس رضي الله عنهما أديهم بارن يرتمان ഇത് തഫ്സീർ ത്വബറിയിലും ഇബ്നു കഥീറിലൊക്കെ നിങ്ങൾക്ക് കാണാം. എന്താണ് അള്ളാഹു എന്നതിന്റെ അർത്ഥം? ഇപ്പൊ നമ്മളാ പഠിക്കണേ, നമ്മൾ കാലങ്ങളായി അള്ളാഹുവെ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കണം. എന്താ ഇതിന്റെ അർത്ഥം? അതിച്ച പലക്കാർക്കും അറിയില്ല. അപ്പൊ അള്ളാഹു എന്നതിന്റെ ഉദ്ദേശം എന്താണ്? അതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? അതാണ് ഇനി പറയാൻ പോണത്. വമഅന അള്ളാഹു എന്നതിന്റെ അർത്ഥം ذو الألوهية والعبودية على خلقه أجمعين. أورد شلال كده خلقه إن شلال برندن عنده دكتان خلقا خلق الله. ذو العبودية والألوهية على خلقه أجمعين. تيجي تمر تتلقى بند الله. ذو الألوهية والعبودية على خلقه أجمعين. അള്ളാഹു സു എന്ന് പറഞ്ഞാൽ ഉള്ളവൻ. അള്ളാഹിനെ പറ്റി ഖുർആനിൽ പറയുന്നത് സുർ റഹ്മ റഹ്മത്തുള്ളവൻ, അതാണ് അതിന്റെ അർത്ഥം. സു എന്ന് പറഞ്ഞാൽ ഉള്ളവൻ. സു 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 എന്ന് പറഞ്ഞാൽ ഉള്ളവൻ എന്നാണ് അർത്ഥം. സു അൽ ഉലൂഹിയത്ത് എന്തുള്ളവൻ? സുൽ ഉലൂഹിയത്ത്. അൽ ഉലൂഹിയത്ത് എന്ന് പറഞ്ഞാൽ ആരാധ്യതയുള്ളവൻ, ആരാധിക്കപ്പെടുക എന്ന അവസ്ഥയുള്ളവൻ, ഇബാദത്ത് നൽകപ്പെടുക എന്ന അവസ്ഥയുള്ളവൻ. എല്ലാവരും ഇബാദത്തിനാരെ? ആൾ ദൈവങ്ങളെയാണോ, കല്ലിനെയാണോ, ജാർത്തിനെയാണോ, അമ്പിയാക്കന്മാരെയാണോ, മലക്കുകളാണോ, ഷെയ്ത്താനെയാണോ? അല്ല, എല്ലാവരും ഇഷ്ടത്തോടെയാണെങ്കിലും വെറുപ്പോടെയാണെങ്കിലും എല്ലാവരും ഇബാദത്ത് ചെയ്യുന്ന അള്ളാഹുവിനെയാണ്. ദുൽ ഉലൂഹിയ, ആരാധ്യതക്കുള്ള അവകാശമുള്ളവൻ, അതാണ് ദുൽ ഉലൂഹിയ. ഉലൂഹി തൗഹീദുൽ ഉലൂഹിയ നമ്മൾ പറയില്ലേ. തൗഹീദ് എത്ര ഇനം? മൂന്ന് ഇനം. ഏതൊക്കെ? തൗഹീദുർ റുബൂബിയ, തൗഹീദുൽ ഉലൂഹിയ, തൗഹീദു അൽ അസ്മാഇ വസ്സിഫാത്തി. അസ്മാ സിഫാത്തി എന്നൊന്നും പറയരുത്, തൗഹീദു അൽ അസ്മാഇ വസ്സിഫാത്തി. അതാണ് ശരിക്കും അങ്ങനെ പറയണ്ടേ, തൗഹീദ് അസ്മാ സിഫാത്തി എന്നൊന്നും പറയും, തൗഹീദുൽ അസ്മാ സിഫാത്തി. നമ്മളെല്ലാവരും പഠിക്കണം എന്ന് പറയണതാ തൗഹീദിന്റെ ഇനങ്ങളെ. നമ്മൾ കൃത്യമായിട്ടെങ്കിലും പറയെങ്കിലും വേണ്ടേ? അതിന്റെ വിശദീകരണം പറഞ്ഞിട്ടില്ലെങ്കിലും. അപ്പൊ തൗഹീദു അൽ അസ്മാഇ വസ്സിഫാത്ത്, തൗഹീദു അർ റുബൂബിയ, അത് കൂട്ടി വയ്ക്കുമ്പോ തൗഹീദുർ റുബൂബിയ, തൗഹീദുൽ ഉലൂഹിയ, തൗഹീദുൽ അസ്മാഇ വസ്സിഫാത്തി. മനസ്സിലായില്ലേ? അപ്പൊ അതിലൊരു ഇനാണ് ഉലൂഹിയത്ത്. തൗഹീദുൽ ഉലൂഹിയ എന്ന് പറഞ്ഞാൽ ആരാധനയുടെ കാര്യത്തിൽ, ഇബാദത്തിന്റെ കാര്യത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഏകനാണ്, അവന് മാത്രമേ അർഹതയുള്ളൂ. വേറെ ആർക്കെങ്കിലും ആരാധന ഇബാദത്ത് നൽകപ്പെടുന്നുണ്ടോ, ആ ഇബാദത്ത് എന്താണ്? അങ്ങേയറ്റത്തെ അതിക്രമമാണ്, തിന്മയാണ്. ഒരാൾക്ക് അവകാശമില്ലാത്തത് നൽകല. ഇവിടെ ആർക്കൊക്കെ ഇബാദത്ത് നൽകുമ്പോൾ കല്ലാണെങ്കിലും വിഗ്രഹ അതിനൊന്നും ഇബാദത്ത് നൽകപ്പെടാൻ അവകാശമില്ല. ക്ഷേത്രങ്ങളിലോ ജാറങ്ങളിലോ മക്ബറകളിലോ പള്ളികളിലോ മുന്നോക്ക് പോയി ആരാധിക്കുന്ന ആളുകൾ, ഇബാദത്ത് നൽകുന്നവർ അവകാശമില്ലാത്തതാണ് അവർക്ക് നൽകുന്നത്, അവർക്ക് അർഹതയില്ലാത്തതാണ് അവർക്ക് നൽകുന്നത്. ഒരു തരിമ്പ് പോലും അർഹതയില്ലാത്ത കാര്യം. ഇതിന് മുഹമ്മദ് അബ്ദുൽ വഹാബ് തന്നെ മറ്റൊരു പുസ്തകത്തിൽ പറഞ്ഞതുപോലെ, ലാലി മലക്കിൻ ലാലി നബിയിൻ മുർസൽ വലാലി മലക്കിൻ മുഖറബ്. അള്ളാഹു പറഞ്ഞയച്ച ഒരു റസൂലിനോ അള്ളാഹുവിന്റെ അടുക്കൽ സാമീപ്യമുള്ള ഒരു മലക്കിനോ, ദുനിയാവിൽ ഏറ്റവും അള്ളാഹിന്റെ അടുക്കൽ സ്ഥാനമുള്ള രണ്ട് ടീം വരാൻ, ഒന്ന് അള്ളാഹ് പറഞ്ഞയച്ച റസൂല്, അവർക്കുമില്ല വല മലക്കുൻ മുഖറബ്, അള്ളാഹിന്റെ അടുക്കൽ ഏറ്റവും സ്ഥാനമുള്ള മലക്കുകൾ, ജിബ്രീലിനെ പോലുള്ള മലക്കുകൾക്ക് അവർക്ക് പോലും എന്തില്ല, ഇബാദത്തിൽ നിന്നൊരു തരിമ്പ് പോലും. ഇബാദത്ത് ഒരു ലക്ഷ്യം കളവാക്കിയാൽ അതിലൊരു ചെറിയൊരു ഇനം പോലും കൊടുക്കാൻ അവർക്കാർക്കും അർഹതയില്ല, അവർക്കാർക്കും അതിന് അവകാശമില്ല. അതിന് അവകാശമുള്ള ആർക്ക് മാത്രമാണ്? അള്ളാഹുന് മാത്രമാണ്. ഇബാദത്തെ നീ എന്തൊക്കെ ചെയ്യുന്നുണ്ടോ അത് അള്ളാഹ്ക്ക് മാത്രമേ നൽകാൻ പറ്റുള്ളൂ, അത് അവന് അവകാശപ്പെട്ടതാണ്, നമ്മുടെ ഔദാര്യം കൂടിയല്ല. അങ്ങനെയാണ് നമുക്ക് തോന്നുന്നത് കൊടുക്കരുത്. ഇബാദത്ത് അല്ലാഹുവിന്റെ അവകാശമാണ്. വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ, എനിക്ക് ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനവരെ സൃഷ്ടിച്ചത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു ചോദിച്ചു, യാ മുആദ് അതദ്രി മാ ഹഖ്ഖുല്ലാഹി അലൽ ഇബാദ്, അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് അവന്റെ അടിമകളുടെ മേലുള്ള അവകാശം എന്താണെന്ന് നിനക്കറിയുമോ? അല്ലാഹു റസൂലുഹു അഅലം എന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹഖ്ഖുല്ലാഹി അലൽ ഇബാദ് അൻ യഅബ്ദൂഹു വ ലാ യുശ്രികു ബിഹി ശൈഅ. അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് അവന്റെ അടിമകളുടെ മേലുള്ള അവകാശം എന്താണെന്ന് ചോദിച്ചാൽ, അവന് മാത്രം ഇബാദത്ത് എടുക്കുക, മറ്റൊരാൾക്കും അവനുള്ള ഇബാദത്തിൽ ഒരു ചെറിയ പങ്ക് പോലും കൊടുക്കാതിരിക്കുക എന്നതാണ്. ഇത് അള്ളാഹുവിന്റെ അവകാശമാണ്. നീ നിസ്കരിക്കുന്നുണ്ടോ അത് അല്ലാഹുക്ക് വേണ്ടിയിട്ടായിരിക്കണം. വമാ ഉമിറു ഇല്ലാ ലിയഅബുദുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ. അവരോട് ആകെ കൽപ്പിക്കപ്പെട്ടിട്ടുള്ള ഒരൊറ്റ കാര്യം, വമാ ഉമിറു, അവരോട് കൽപ്പിക്കപ്പെട്ടിട്ടില്ല, വാലൈക്കും സലാം, അള്ളാഹ്ക്ക് ഇബാദത്തെടുക്കുക എന്നതല്ലാതെ മറ്റൊരു കാര്യം അവരോട് കൽപ്പിച്ചിട്ടില്ല. എങ്ങനെ ഇബാദത്തെടുക്കണം? മുഖ്ലിസീന ലഹുദ്ദീൻ, ഇഖ്ലാസ് ഉള്ളവരായിക്കൊണ്ട് അവന് ഇബാദത്തെടുക്കണം. അതിനു വേണ്ടിയിട്ടാണ് നമ്മളൊക്കെ ഇങ്ങോട്ട് പറഞ്ഞയച്ചത്. ഇബാദത്ത് ചെയ്യുക, അള്ളാഹ്ക്ക് ഇബാദത്ത് ചെയ്യാൻ നമ്മളിങ്ങോട്ട് വന്നത്. വേറൊരു ലക്ഷ്യം ഇതിന് പിന്നിലില്ല. അള്ളാഹ്ക്ക് ഇബാദത്തെടുക്കാൻ മരിച്ചു,
അവന്റെ തൃപ്തി കരസ്ഥമാക്കുക. അതിനുവേണ്ടിയാണ് മനുഷ്യരെ സൃഷ്ടിച്ചത്. വേറെ ഒരു ലക്ഷ്യം ഇതിന്റെ പിന്നിലില്ല. അള്ളാഹ്ക്ക് ഇബാദത്ത് നൽകുക എന്നതല്ലാത്ത വേറൊരു ലക്ഷ്യവും മനുഷ്യരെ പഠിച്ചതിന് പിന്നിലില്ല. അത് പരിശോധിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല. ആരാണ് നിങ്ങളെ കൂട്ടത്തിൽ ഏറ്റവും നന്നായി അമലെടുക്കുന്നത് എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ ഉണ്ടാക്കിയത്. ഇതിനൊക്കെ സൃഷ്ടിച്ചത് മരണത്തെയും ജീവിതത്തെയും സൃഷ്ടിച്ച അതിനു വേണ്ടിയിട്ടാണ്. ഇബാദത്തെടുക്കാനാണ്, വേറൊരു പണിയില്ല. ഖുൽ ഇന്ന സലാത്തി വനുസുക്കി വമഹയായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ ലാ ശരീക ലഹു ബിദാലിക ഉമർത്. പറയുക ഇന്ന സലാത്തി എന്റെ നിസ്കാരം. ചില ആളുകൾ വിശദീകരിച്ചു എന്റെ പ്രാർത്ഥനകളെല്ലാം തന്നെ എന്റെ ഇബാദത്തെല്ലാം. വനുസുക്കി എന്റെ ബലികർമ്മങ്ങൾ. വേറെ ചില ആളുകൾ വിശദീകരിച്ചു എന്റെ ഇബാദത്തുകളെല്ലാം. അപ്പൊ ഇന്ന സ്വലാത്തി എന്ന സ്വലാത്തന എന്ന് നമ്മൾ പറഞ്ഞില്ലേ, ഒരർത്ഥം എന്താ പ്രാർത്ഥന എന്നൊരർത്ഥമുണ്ട്. അപ്പൊ എന്റെ പ്രാർത്ഥനയും എന്റെ ഇബാദത്തും. വലൈക്കും സ്സലാം. ഒരർത്ഥം. വേറെ ഇന്ന സ്വലാത്തി വലുസുക്കി എന്ന് പറഞ്ഞാൽ എന്റെ നമസ്കാരവും എന്റെ ബലികർമ്മവും. ഈ രണ്ട് തസ്വീറും അതിന് നൽകപ്പെട്ടിട്ടുണ്ട്. ഇന്ന സ്വലാത്തി എന്ന് പറഞ്ഞാൽ പ്രാർത്ഥന എന്ന് ചിലർ പറഞ്ഞു, വേറെ ചില ആളുകൾ പറഞ്ഞു നമസ്കാരം. വലുസുക്കി എന്ന് പറഞ്ഞാൽ ചില ആളുകൾ പറഞ്ഞു എന്റെ ഇബാദത്തുകൾ, വേറെ ചില ആളുകൾ പറഞ്ഞു എന്താ പറഞ്ഞത് എന്റെ ബലികർമ്മങ്ങൾ. വമഹയായ വമമാതി എന്റെ ജീവിതം എന്റെ മരണം ലില്ലാഹ് അല്ലാഹുവിന്. അപ്പൊ നീ ഒന്നാകെ അള്ളാക്കുള്ളതാണ്. നിന്റെ ശരീരത്തിന് ഒരു ഇഞ്ചു പോലും നിനക്ക് തീരുമാനമെടുക്കാൻ പറ്റിയ സ്ഥലമില്ല. നിന്റെ ജീവിതത്തിൽ ഒരു കാൽവെപ്പ് പോലും അല്ല പറയാതെ വെക്കാൻ നിനക്ക് അനുവാദമില്ല. നിനക്കൊരു കാല് മുന്നോട്ട് വെക്കുന്നത് അല്ല അനുവദിച്ചാലേ വെക്കാൻ പറ്റുള്ളൂ. കാരണം നിന്റെ ജീവിതം അള്ളാക്കുള്ളതാണ്. അത് എത്രമാത്രം നീ അള്ളാഹുവിന് മുന്നിൽ സമർപ്പിക്കുന്നോ അത്രമാത്രം നീ മുസ്ലിമാവും. വിശ്വാസികളെ, ഈമാനുള്ളവരെ, നിങ്ങൾ ഇസ്ലാമിലേക്ക് പരിപൂർണമായിട്ട് പ്രവേശിക്കണം. നിങ്ങൾ പിശാചിന്റെ വഴിയിൽ പ്രവേശിക്കരുത് എന്നല്ല അള്ളാഹ് പറഞ്ഞത്. പിശാച് നടന്നുപോയ കാൽപ്പാടുകളുണ്ട്, ആ കാൽപ്പാടുകളിലേക്ക് നിങ്ങൾ പ്രവേശിക്കണം. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു വലാ തത്തബിഉ ഖുത്വാത്തി ശൈത്താൻ, ശൈത്താന്റെ കാൽപ്പാടുകൾ നിങ്ങൾ പിൻപറ്റാൻ പാടില്ല എന്ന്. ശൈത്താന്റെ വഴിയിൽ നിങ്ങൾ പ്രവേശിക്കാൻ പാടില്ല എന്നല്ല. ശൈത്താൻ നടന്നുപോയ കാൽപ്പാടുകൾ കാണാം, അതുമ്പോ പൊളി ചവിട്ടാൻ പാടില്ല. അപ്പൊ അതിനേക്കാൾ അബ്ലഗായി, അതിനേക്കാൾ ആശയസമ്പുഷ്ടമായി ഒരു കാര്യം നമുക്ക് പറയാൻ പറ്റും. ശൈത്താന്റെ കാൽപ്പാടും ചവിട്ടാൻ പാടില്ല എന്നല്ല, പിന്നെ ശൈത്താന്റെ വഴിക്ക് കയറാൻ പറ്റും. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഇല്ല. അപ്പൊ ഖുൽ ഇന്ന സലാത്തി വനുസുക്കി വമഹയായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ ലാ ശരീക ലഹു. എന്റെ ജീവിതത്തിലോ എന്റെ മരണത്തിലോ എന്റെ നമസ്കാരത്തിലോ എന്റെ ഇബാദത്തിലോ എന്റെ പ്രാർത്ഥനകളിലോ എന്റെ ബലികർമ്മങ്ങളിലോ അല്ലാഹു അല്ലാത്ത ഒരാൾക്കും പങ്കില്ല, ഒരാൾക്കും ഇതിൽ യാതൊരു കൈകടത്തലുമില്ല. ഇത് മുഴുവൻ അല്ലാഹുക്കും വേണ്ടിയുള്ളതാണ്. ഇതിനേക്കാൾ ആശയസമ്പുട്ടായിട്ട് നമുക്ക് ഇസ്ലാം പറയാൻ പറ്റുമോ? അങ്ങനെ ഒരു അള്ളാഹുവിന് മുന്നിൽ സമർപ്പിച്ചവന് അള്ളല്ലാത്തൊരു ഇബാദത്തിയോ, അള്ളല്ലാത്തൊരു പ്രാർത്ഥിക്കോ, അള്ളാഹുവല്ലാത്തൊരു തവക്കുൽ ചെയ്യുമോ, അള്ളാഹുവല്ലാത്തവർക്ക് നേർച്ച വഴിപാട് ചെയ്യുമോ, അള്ളാഹുവല്ലാത്തവർക്ക് ഏതെങ്കിലും രൂപത്തിൽ ഇബാദത്തുകൾ ചെയ്യുമോ? ഇല്ല. അവന്റെ ജീവിതം മുഴുവൻ അള്ളാഹുക്കുള്ളതാണ്. അവൻ മരിച്ചാലും അള്ളാഹുക്ക് വേണ്ടിയിട്ടാണ്, അവൻ ജീവിച്ചാലും അത് അള്ളാഹുക്ക് വേണ്ടിയിട്ടാണ്, അവനൊരാളെ കൊന്നാൽ അത് അള്ളാഹുക്ക് വേണ്ടിയിട്ടാണ്, അവനൊരാളെ വെറുതെ വിടുന്നുണ്ടെങ്കിൽ അതും അള്ളാഹുക്ക് വേണ്ടിയിട്ടാണ്, എല്ലാം അള്ളാഹുവിന് വേണ്ടിയാണ്. അതുകൊണ്ടാണ് ചില ആൾക്കാർ താഴെ വരുത്തുന്നത് പറയും, എന്റെ മുഖത്തുള്ള രോമമല്ല, അതുമ്പോൾ എനിക്ക് അനുവാദമില്ല എന്ന് പറഞ്ഞാൽ ഇല്ല, അനുവാദമില്ല. കാരണം നീ മൊത്തത്തിൽ അള്ളാഹുക്ക് വേണ്ടിയിട്ടാണ്, നിന്നെ മുഴുവനായി നീ അള്ളാഹുവിന് സമർപ്പിച്ചു കഴിഞ്ഞു. നീ അവിടെ നിനക്കെന്തില്ല, കൈകടത്തലിന് യാതൊരു അവകാശമില്ല. നീ അല്ല പറയാം എങ്ങനെ നടക്കണം, എങ്ങനെ നടക്കാൻ പാടില്ല, അങ്ങനെ നടക്കണം. അതിനാണ് ഇസ്ലാം എന്ന് പറയുന്നത്. വബിദാലിക ഉമിർത്തു, ഇത് ഞാൻ സ്വയം ഉണ്ടാക്കി ചെയ്യുന്ന കാര്യമല്ല, വബിദാലിക അപ്രകാരമാണ് ഞാൻ കൽപ്പിക്കപ്പെട്ടിട്ടുള്ളത്. ഞാൻ എനിക്ക് അഭിപ്രായ സ്വാതന്ത്ര്യമൊന്നുള്ള ആളല്ല, ഞാൻ അള്ളാഹുവിന്റെ കൽപ്പനകൾക്ക് വിധേയനാണ്, അള്ളാഹുവിന്റെ തീരുമാനങ്ങൾക്ക് തൃപ്തിയുള്ളവനാണ്, അള്ളാഹുവിന്റെ ഖളാഇൽ യാതൊരു നിലക്കും അഭിപ്രായ വ്യത്യാസമില്ലാത്തവനാണ്. അതാണ് മുസ്ലിമിന്റെ നിലപാട്. അപ്പൊ അത് അംഗീകരിക്കുന്നവനാണ്, അവനാണ് അള്ളാഹു സുബ്ഹാൻ തആല എന്റെ റബ്ബ് എന്ന് പറയാൻ പറ്റുള്ളൂ. അള്ളാഹു എന്ന് പറഞ്ഞാൽ ദുൽ ഉലൂഹിയ, ഇബാദത്തിന് അവകാശമുള്ളവനാണ് ആ അവകാശമുള്ളവൻ, ഉലൂഹിയത്തുള്ളവൻ, ഇലാഹ് ആയിരിക്കാൻ അവകാശമുള്ളവൻ. ഇലാഹ് എന്ന് പറഞ്ഞാൽ ആരാധിക്കപ്പെടുന്നവൻ. ആരാധിക്കപ്പെടുക എന്ന അവസ്ഥ ഉണ്ടാകാൻ ആർക്കാണോ അവകാശം, അവനാണ് അല്ലാഹ്. അത് വേറെ ഒരാൾക്കുമില്ല. ഇബാദത്തിന്റെ ഒരു കണിക പോലും അല്ലാത്ത കൊടുക്കുന്നുണ്ടെങ്കിൽ അത് ലോകത്ത് നടന്നതിൽ വെച്ച് ഏറ്റവും വലിയ അങ്ങേറ്റത്തെ അതിക്രമമാണ്. ഇന്ന ശിർക ലദുൽ മുനാബി വല ഇൻ അശ്റക്ത ലയഹ്ബത അമലുക വല തകൂനന മിനൽ ഖാസിരീൻ വമൻ യുശ്രിക് ബില്ലാഹ് ഫഖദ് ഹറമ അല്ലാഹു അലൈഹിൽ ജന്ന. ധാരാളം ആയത്തുള്ള ഹദീസുകൾ വന്ന വിഷയമാണ്. ശിർക്കൊരാൾ ചെയ്തു കഴിഞ്ഞാൽ അത് അങ്ങേറ്റത്തെ തിന്മയാണ്. കാരണം അവകാശമില്ലാത്താണ് കൊടുക്കുന്നത്. ലോകങ്ങളുടെ സ്രഷ്ടാവായ അള്ളാഹു സുബ്ഹാനഹു വതആലക്ക് മാത്രം അവകാശപ്പെട്ട കാര്യം അവൻ വേറൊരാൾക്ക് കൊടുക്കാൻ, അതോടുകൂടി അവന്റെ പ്രവർത്തനങ്ങൾ മുഴുവൻ ബാത്തിലായി. ഇനി അവൻ എന്ത് ചെയ്തിട്ടും കാര്യമില്ല. അവൻ ലോകത്ത് ഏറ്റവും വലിയ ദാനധർമ്മിയായിട്ടും കാര്യമില്ല, ഏറ്റവും വലിയ കരുണുള്ളവനായിട്ടും കാര്യമില്ല. അള്ളാഹു അല്ലാത്തവർക്ക് എന്തെങ്കിലും ഒന്ന് കൊടുത്താൽ കഴിഞ്ഞു അവന്റെ ജീവിതം. അവൻ പിന്നെ ജീവിക്കാതിരിക്കാണ് അവനെ സംബന്ധിച്ചത് നല്ലത്. ലോകത്തിനൊരു ഭാരമായിട്ട് ജീവിക്കുകയാണ്, വേറൊരു കാര്യം അവനെ കൊണ്ടില്ല. ഈ ലോകം മുഴുവൻ അള്ളാഹു ആർക്കു വേണ്ടി സൃഷ്ടിച്ചതാണ്? മുസ്ലിമിന് വേണ്ടിയാണ്, ഇസ്ലാമുള്ളവർക്ക് വേണ്ടിയാണ്. പക്ഷെ അള്ളാഹു ഇവിടെ ഈ ദുനിയാവിൽ മറ്റുള്ളവർക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? സ്വാതന്ത്ര്യം കൊടുത്തിട്ടുണ്ട്. പക്ഷെ യഥാർത്ഥത്തിൽ അവൻ അവകാശമില്ലാത്തതാണ് തിന്നുന്നത്, അവൻ അർഹതയില്ലാത്തതാണ് അവൻ വാരിക്കൂട്ടുന്നത്, അവൻ വയറുനിറക്കുന്നത് തീർത്തും അന്യായമായ രൂപത്തിലാണ്. അവനിതെല്ലാം നൽകിയ, അവനെല്ലാം സൗഭാഗ്യങ്ങൾ അവനെ ഉണ്ടാക്കിയ അള്ളാഹു സുബ്ഹാനഹു വതആല നന്ദികേട് കാണിച്ചുകൊണ്ടാണ് അതൊക്കെ ചെയ്യുന്നത്. അവനെക്കാട്ടി വലിയ നന്ദികേട് കാണിച്ചു വേറുണ്ട്. അവദുൽ ഉലൂഹിയത്തി, ഉലൂഹിയത്തുള്ളവൻ. വൽ ഉബൂദിയത്തി അലാ ഖൽഖിഹി അജ്മഈൻ. അൽ ഉബൂദിയത്ത് എന്ന് പറഞ്ഞാൽ ഇബാദത്ത് എന്നതിൽ നിന്നാണ്. മറ്റുള്ളവരെല്ലാം മറ്റ് അലാ ഖൽഖിഹി അജ്മഈൻ, അവന്റെ സൃഷ്ടികളുടെ മുഴുവൻ മേലും ഉബൂദിയത്തുള്ളവൻ എന്നാണ്. അവന്റെ അടിമകളായിരിക്കാൻ അർഹതപ്പെട്ടവരാണ്, വിധിക്കപ്പെട്ടവരാണ്. വിധിക്കപ്പെട്ടവർ എന്നുള്ള വാക്കിനേക്കാൾ നല്ലത് ആ വാക്ക് കുറച്ചുകൂടി തെറ്റാണ്. ആ വാക്ക് ഉപയോഗിക്കുന്നതിനേക്കാൾ നല്ലത് അവന്റെ അടിമകളായിരിക്കേണ്ടവരാണ് ആര്? എല്ലാ സൃഷ്ടികളും. എല്ലാവരും അവന്റെ സൃഷ്ടികളാണ്, അവന്റെ അടിമകളാണ്. അള്ളാഹുവിന്റെ അടിമകളാണ് എല്ലാവരും, ദാസന്മാരാണ്. അള്ളാഹു സുബ്ഹാനഹു വതആലയാണ് അവരുടെ ഉടമസ്ഥൻ, അവരുടെ റബ്ബ്. അവരുടെ ഇബാദത്ത് ചെയ്യേണ്ട, അവരേറ്റവും കൂടുതൽ സ്നേഹിക്കേണ്ട, അവരെല്ലാ രൂപത്തിൽ തവക്കുൽ ചെയ്യേണ്ടവൻ അല്ലാഹുവാണ്. ഫദുൽ ഉലൂഹിയ വൽ ഉബൂദിയ, സൃഷ്ടികളെല്ലാവരും അടിമകളായിരിക്കാൻ, ആർക്കടിമകളായിരിക്കാനാണോ അർഹതപ്പെട്ടിട്ടുള്ളത് ആ അർഹതയുള്ളവൻ അവനാണ് അല്ലാഹു സുബ്ഹാനഹു വതആല. ومعنى الله ذو الألوهية والعبودية على خلقه أجمعين. كان هذا ورتي له كان هذا പഠിക്കണം. ഈ പുസ്തകം ഒന്നാല കാണാ പഠിക്കാം, ഒരു കുഴപ്പമില്ല എന്നാണ് ആകെ തിരി നമ്മൾ എടുക്കണോ അല്ലേ? ഇപ്പൊ തന്നെ കാണാ പഠിച്ചിട്ടുണ്ടോ പല ആൾക്കാർ? കേട്ട് കേട്ടിട്ട് ഒന്ന് നോക്കിയാലേ കാണാപ്പാടായിട്ടുണ്ടാവും. فإذا قيل لك السؤال الثالث ഒരാൾ വായിച്ചേ, ആദിൽ വായിക്കും. ആ ബിമ തഅരിഫു റബ്ബക, ബിമ എന്ന് പറയുന്നത് ബിമ അൽ ജവാബു الجواب فقل فقل لانتو فقل وريرد كل رانده إذا قلن كلن دا ملو تياسم كلنا پاريونا قاف كل رانا ثم نالانا رانا دا ملو تياسم فقل ني فاريغانا فإذا قيل لك إذا ارتني باريونا لو ملو كي جانا برچان لأ പഠിച്ചിട്ടില്ല, കഴിഞ്ഞ നേരം വരാത്തോണ്ട ആ അത് വേറെ നിർത്തില്ല. ഫഇദാ ഖീല ലക ബിമ തഅരിഫു റബ്ബക, ബിമ എന്തുകൊണ്ടാണ്, എങ്ങനെയാണ്, കൈഫ എന്ന അർത്ഥത്തിലാണ്, എന്തുകൊണ്ടാണ്, ഏതെല്ലാം കൊണ്ടാണ്, ബിമ മാ എന്നാ എന്ത്, ബിനന കൊണ്ട്. ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞിരുന്നു അല്ലെ ബിസ്മില്ലാഹി തറപ്പം പറഞ്ഞപ്പോ നമ്മൾ പറഞ്ഞിരുന്നു ബിമ എന്തുകൊണ്ട്, എങ്ങനെ. തഅരിഫു അറഫ എന്ന് പറഞ്ഞാ തിരിച്ചറിഞ്ഞു, തഅരിഫു എന്ന് പറഞ്ഞാലോ നീ തിരിച്ചറിയുക. ബിമ തഅരിഫു, നീ എന്തുകൊണ്ടാണ് തിരിച്ചറിയുന്നത്, എങ്ങനെയാണ് നീ തിരിച്ചറിയുന്നത്. റബ്ബക, എന്താ റബ്ബക്ക എന്ന് പറ നിന്റെ റബ്ബിനെ. അപ്പൊ ഒരു ചോദ്യം ചോദിക്കാം, ഒരു ചോദ്യം ഉണ്ടാക്കി കാണി, എങ്ങനെയാണ് നിന്റെ പേനെ തിരിച്ചറിയുക, അതെങ്ങനെ ചോദിക്ക, അല്ലെങ്കിൽ എങ്ങനെയാണ് നിന്റെ കുട്ടിയെ തിരിച്ചറിയുക. ഒരാളെ കുട്ടി കയ്യിൽ നിന്ന് പോയി, അതുപോലെ എങ്ങനെ നിന്റെ കുട്ടിയെ എങ്ങനെ മനസ്സിലാവുക, അതെങ്ങനെ ചോദിക്ക. അതേ കുട്ടിക്ക് എന്താ അറിവ് പറയും, ഒരാൾ പറയരുത്, ഇല്ല നിങ്ങൾ പറയും. ആ കുട്ടിക്ക് വലത് എന്നറിയാം. ആ ആ എങ്ങനെ പറയാ, വലതക്ക ദുക്കാന അവിടെ റബ്ബുക ബിമ തഅരിഫു വലതക്ക. ഏ അതിഫുലക്ക അങ്ങനെ പറയാം, വലതക്ക കുട്ടീനെ മോനെ പറ്റിട്ട് വലത് എന്നാണ് സാധാരണ പറയുന്നത്. ബിമ തഅരിഫു വലതക്ക, നീ എങ്ങനെയാ നിന്റെ കുട്ടീനെ തിരിച്ചറിയാ. എന്നാ വേറെ ചോദ്യം ചോദിക്കട്ടെ, നീ നിന്റെ ഉമ്മാനെ എങ്ങനെ തിരിച്ചറിയും, എങ്ങനെ പറയാ ആ ചോദ്യം, എങ്ങനെ പറയാം. എന്നുവെച്ചാ അവര് ഉമ്മാനെ കാണാനില്ല, അപ്പൊ ഉമ്മ എങ്ങനെ നിന്റെ ഉമ്മാനെ മനസ്സിലാക്കുക എന്ന് ചോദിച്ചാ എങ്ങനെ പറയാ, എങ്ങനെ ചോദിച്ചോക്കട്ടെ, എങ്ങനെയാ അത് പറഞ്ഞത്, ഉമ്മിക്കാന്ന. ഉമ്മക്ക ബിമ തഅരിഫു ഉമ്മക, നിന്റെ ഉമ്മാനെ എങ്ങനെ നിനക്ക് മനസ്സിലാവുക, അതാണ് ആ ചോദ്യം. മനസ്സിലായില്ലേ, ചോദ്യം മനസ്സിലായില്ലേ. ഇതേപോലത്തെ ചോദ്യം ഉണ്ടാക്കാൻ പ്രയാസമുണ്ടോ, ഒരു പത്ത് ചോദ്യം അടുത്ത പ്രാവശ്യം ഉണ്ടാക്കിയിട്ട് കൊടുത്താൽ കേട്ടോ. ഒരു പത്ത് ചോദ്യം ഇതേപോലത്തെ ചോദ്യം ഉണ്ടാക്കിയാൽ മതി, ഒരു അവസാനത്തെ വാക്ക് മാത്രം മാറ്റിയാൽ മതി. മാത്രമല്ല ചെറിയ വർക്കും കൂടി കുറച്ചുകൂടി പ്രയാസം ഉണ്ടാക്കുക, ഹോംവർക്ക് ആകുമ്പോൾ കുറച്ച് പ്രയാസമാണ്. നിന്റേതുള്ളതിന് പകരം എന്റേതുള്ളത് വേണം, നിങ്ങളുടേതൊക്കെ വേണം. ചോദിച്ചിട്ട് ചെയ്താലും കുഴപ്പമില്ല, വേറെ ആൾക്കാർ ചോദിച്ചിട്ട് ചെയ്യും. പക്ഷെ ഒന്നാമത് ഹോംവർക്ക് വേറെയുള്ളവർക്ക് പകർത്തിപ്പിക്കാൻ പാടില്ല, സഹായം തേടാ. നിങ്ങളെന്ന് പറയുമ്പോൾ എങ്ങനെ വ്യത്യാസം വരും, അതൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്യണം. പത്ത് വാക്ക് പത്തെണ്ണം പോലെ ഇതുവാക്കണം കണ്ടല്ലോ, പത്ത് വാക്ക്, പത്ത് വാക്ക് ഉണ്ടാക്കിയിട്ട് സെന്റൻസ് ഉണ്ടാക്കിയിട്ട് കൊണ്ടുവരാം കേട്ടോ. എനിക്കിത് ഓർമ്മ ഉണ്ടാവും, ഇൻഷാല്ലാ ഞാനിത് എഴുതി വെക്കുന്ന ആളാണ്. ആ ഹോംവർക്ക് ചെയ്താൽ ഒരു പേപ്പർ വേണം, അപ്പൊ അടുത്ത പ്രാവശ്യം ഇത് എഴുതിയിട്ട് വരണം. ഒരു പത്ത് സെന്റൻസ് കേട്ടോ, അത് സിമ്പിളാണ്, വലിയ പ്രയാസമൊന്നുമില്ല. അതേപോലെ അതിൽ വലിയ വ്യത്യാസം പോലും വരുത്തേണ്ടയില്ല. ആ ശരി, ബിമ തഅരിഫു റബ്ബക, നിന്റെ റബ്ബിനെ നീ എങ്ങനെയാണ് തിരിച്ചറിയുക, എന്തുകൊണ്ടാണ് തിരിച്ചറിയുക. അപ്പൊ അൽ ജവാബ്, അൽ ജവാബ് നമ്മൾ പറഞ്ഞാൽ ഫഖുൽ, അത് നമ്മൾ പറഞ്ഞാൽ ബിആയാതിഹി വമഖ്ലൂഖാതിഹി, അതല്ലേ, അഅരിഫുഹു ബിആയാതിഹി വമഖ്ലൂഖാതിഹി, അഅരിഫുഹു ബിആയാതിഹി വമഖ്ലൂഖാതിഹി, അഅരിഫുഹു അങ്ങനെ പറയൂ, അച്ഛൻ പറഞ്ഞോളി കുറച്ചേ. ഞാൻ തിരിച്ചറിയും, അഅരിഫുഹു, ഞാൻ തിരിച്ചറിയും, ഞാൻ മനസ്സിലാക്കും, ഞാൻ അറിയും. എങ്ങനെ ഞാൻ അറിയാ? ബി ആയാതിഹി, അവന്റെ ആയത്തുകൾ കൊണ്ട്, ആയത്ത് പറ ദൃഷ്ടാന്തങ്ങൾ കൊണ്ട്. വമഖ്ലൂഖാതിഹി, അവന്റെ സൃഷ്ടികളെ കൊണ്ട്. എങ്ങനെ ഞാൻ അള്ളാഹിനെ തിരിച്ചറിയ? എങ്ങനെ? അള്ളാഹു സുബ്ഹാനഹു വതആല ഈ ദുനിയാവിൽ സൃഷ്ടിച്ചു വെച്ചിട്ടുള്ള അവന്റെ ദൃഷ്ടാന്തങ്ങളുണ്ട്, അതുപോലെ തന്നെ അവന്റെ സൃഷ്ടികളുണ്ട്. ഇതൊക്കെ അള്ളാഹുവിനെ തിരിച്ചറിയാനുള്ള വഴികളാണ് അല്ലേ. അറബിയിൽ ചൊല്ലുന്നുണ്ട്, മൻ അറഫ നഫ്സഹു അറഫ റബ്ബഹു, ആര് സ്വന്തത്തെ തിരിച്ചറിഞ്ഞാൽ അവന്റെ റബ്ബിനെ മനസ്സിലാവും. സ്വന്തം ബോഡി ഒന്ന് നോക്കിയാൽ മതി അല്ലേ, അള്ളാഹു സുബ്ഹാനഹു വതആല എന്തോ അത്ഭുതങ്ങളാണ് ഇതിൽ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് കണ്ടാൽ നമുക്ക് മനസ്സിലാവും. അപ്പൊ ഞാൻ അള്ളാഹുവിനെ എങ്ങനെ തിരിച്ചറിയാ? ഇപ്പൊ തന്നെ കാണാൻ പാടായില്ലേ, ഞാൻ അള്ളാഹുവിനെ തിരിച്ചറിയും, മനസ്സിലാക്കും. എങ്ങനെ? ബി ആയാതിഹി, അവന്റെ ആയത്തുകൾ കൊണ്ട്. വമഖ്ലൂഖാതിഹി, അവന്റെ സൃഷ്ടികളെ കൊണ്ട്. ഈ രണ്ട് വഴിയാണ് എന്റെ മുന്നിലുള്ളത് അള്ളാഹുവിനെ തിരിച്ചറിയാൻ. ഞാൻ പണ്ടൊരിക്കൽ ഒരു അറാബിനോട് ഒരാൾ ചോദിച്ചു, നീ എങ്ങനെയാണ് നിന്റെ റബ്ബിനെ തിരിച്ചത്, റബ്ബുണ്ട് എങ്ങനെ നിനക്ക് മനസ്സിലായത്? അപ്പൊ അയാൾ മരുഭൂമി താമസിക്കുന്ന ആളാണ്. അയാൾ ആ മരുഭൂമിയിലത്തെ ഒരു ഉദാഹരണം പറഞ്ഞു. അയാൾ പറഞ്ഞു, മരുഭൂമിയിലൂടെ നടക്കുന്ന സമയത്ത് ഒട്ടകത്തിന്റെ കാഷ്ടം കണ്ടാൽ എനിക്ക് മനസ്സിലാവും ഈ വഴി കൂടെ ഒട്ടകം നടന്നു പോയിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് ഈ കണ്ട ആകാശഭൂമികളൊക്കെ കണ്ടിട്ട് പിന്നെ അതിനെ സൃഷ്ടിച്ച ഒരാളില്ലെങ്കിൽ അത് മനസ്സിലാക്കാൻ പ്രത്യേകിച്ച് എന്ത് വേണ്ടതില്ല, ബുദ്ധി വേണ്ടതില്ല, കോമൺ സെൻസ് മതി. അപ്പൊ ആറാബി പറഞ്ഞ ഉത്തരാണത്. അപ്പൊ ഞാൻ അയാൾക്കാണ് റബ്ബിനെ മനസ്സിലായത് അങ്ങനെയാണ്. കുറെ സംഭവങ്ങൾ ചരിത്രത്തിൽ വേറെയും കുറെ സംഭവങ്ങളുണ്ട്. ഒരിക്കൽ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സൂറത്ത് തൂറിലുള്ള ഒരു ആയത്ത് ഓതിയിരുന്നു. അപ്പൊ ഒരു നിരീശ്വരവാദിയായിരുന്നു മനുഷ്യൻ, അതിന്റെ ഇടയിൽ കൂടെ അങ്ങനെ ആ ഭാഗത്തു കൂടെ നടന്നുപോയി. അപ്പൊ ആയത്ത് എന്തായിരുന്നു? അം ഖുലിഖൂ മിൻ ഗൈരി ഷൈഇൻ അം ഹുമുൽ ഖാലിഖൂൻ, അം ഖുലിഖൂ മിൻ ഗൈരി ഷൈഇൻ, അവർ മറ്റു വല്ലതിൽ നിന്നും സൃഷ്ടിക്കപ്പെട്ടതാണോ? അം ഹുമുൽ ഖാലിഖൂൻ, അതല്ലെങ്കിൽ അവർ അവരെ തന്നെ സൃഷ്ടിച്ചതാണോ? അവർ വേറെന്തെങ്കിലും വെറുതെ ഉണ്ടായതാണോ? അതല്ല, അം ഹുമുൽ ഖാലിഖൂൻ, അല്ലെങ്കിൽ അവർ അവരെന്നാണോ സൃഷ്ടിച്ചത്? അപ്പ ഈ സഹാബി പറയാൻ, ഫതാറത് നഫ്സി, അപ്പൊ എന്റെ ഹൃദയം പാറിപ്പോകുന്നത് പോലെ എനിക്ക് തോന്നി. ഞാൻ അയാൾ ആകെ ആശയക്കുഴപ്പത്തിലായി, കാരണം അയാൾ ഇത്രയും കാലം വിശ്വസിച്ചതൊക്കെ പൊളിഞ്ഞുപോയി. അപ്പൊ ഒന്നും വെറുതെ ഉണ്ടാവില്ല. ഏതൊരു പ്രവൃത്തിയുണ്ടോ ഭാഷയിൽ, ഒരു പ്രവൃത്തി ഒരിക്കലും ആ പ്രവൃത്തി ചെയ്ത ആളില്ലാന്ന് പറയാൻ പറ്റൂല. പറയാൻ പറ്റൂ? ഇപ്പൊ മലയാളത്തിൽ എന്താ ഇപ്പൊ ഇതിനൊക്കെ പറയാ? കർത്താവില്ലാതെ ഒരു കർമ്മം പറയാൻ പറ്റൂല എന്ന് അറിയില്ല നമ്മള്. ഫാഇൽ ഇല്ലാതെ ഒരു ഫിഇൽ പറയാൻ പറ്റൂല. പറയാൻ പറ്റോ? ഒന്ന് ചിന്തിച്ചു നോക്കിയൊന്ന് പറയാൻ പറ്റുമോ? അത് സാധിക്കൂല നമുക്ക്. തുമ്മി, തുമ്മി ഏതെങ്കിലും ഒരാളില്ലാതെ തുമ്മ എന്നുള്ളൊരു പ്രവൃത്തി ഉണ്ടാവും? ഇല്ല. യാത്ര ചെയ്തു, യാത്ര ചെയ്ത ഒരുത്തം വേണ്ടേ? സ്ത്രീകമാ കൊടുത്തു. അപ്പൊ ഇത്രേ നമ്മൾ എടുക്കണുള്ളൂ ഇൻഷാല്ലാ. ബാക്കി പിന്നെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. ഇത്ര മതി, കുറച്ച് കുറച്ച് എടുത്താൽ മതി. അത് ഉലൂഹിയത്തൊക്കെ പഠിക്കാൻ തന്നെ കുറച്ച് അധികം ഉണ്ട്. അപ്പൊ അത് ഹിഫ്ളാക്കിയിട്ട് പോരാ. അൽ ഹിഫ്ളു ഹുവൽ ഇൽമു, ഹിഫ്ളാണ് ഇൽമു. ഈ അടുത്ത് നമ്മള് നമ്മളെ മർക്കസിലെ ഇപ്പൊ ആ വിഷയത്തിൽ പുസ്തകം തന്നെ വായിച്ചു തരുന്നു. ഹിഫ്ളാണ് ഇൽമു എന്ന വിഷയത്തില് ഖതീബുൽ ബഗ്ദാദ് ഒരു കിതാബ് തന്നെ വായിച്ചു. അതിലെന്താ പറഞ്ഞേ? നിന്റെ പുസ്തകത്തിന്റെ നോട്ട് ബുക്കിൽ എഴുതിച്ചിട്ടുള്ള ഇൽമു എന്ന് പറഞ്ഞാൽ നിന്റെ ഹൃദയത്തിലുള്ളതാണ് എന്ന് പല പണ്ഡിതന്മാരും പറഞ്ഞിട്ടുണ്ട്. ചില പണ്ഡിതന്മാരെന്താ പറഞ്ഞറിയോ? കുല്ലു ഇൽമിൻ ലാ യദ്ഖുലു മഅയൽ ഹമ്മാമ ഫലൈസ ബി ഇൽമി, എന്റെ ഒപ്പം എന്റെ ബാത്റൂമിലേക്ക് കയറാത്ത ഇൽമൊന്നും ഇൽമല്ല. അങ്ങനെ ഈ നോട്ട് ബുക്ക് നിങ്ങൾക്ക് ബാത്റൂമിന്റെ പുറത്ത് വെച്ചിട്ട് ബാത്റൂമിൽ കയറാൻ പറ്റുള്ളൂ. അപ്പൊ എന്നോടൊപ്പം എന്റെ ബാത്റൂമിൽ കയറാത്ത ഇൽമൊന്നും ഇൽമല്ല. ഇബ്നു അബ്ദുൽ ബർ റഹിമഹുള്ള അദ്ദേഹം പറഞ്ഞു, അദ്ദേഹത്തിന്റെ കവിതയിൽ കാണാം, ഒരു സെക്കൻഡ്. യാ മൻ യറാ ജംഉൽ കുതുബി വൽ മാലി, അദ്ദേഹം പറയാൻ, സമ്പാദ്യവും ഗ്രന്ഥങ്ങളും ഒരുമിച്ച് കൂട്ടുന്നവൻ, ഇതൊക്കെ എഴുതിച്ച് പുസ്തകാക്കിയിട്ട് ഇങ്ങനെ കൂട്ടി ഇങ്ങനെ എടുത്തു വെക്കുന്നവനെ, അവനോടായി അദ്ദേഹം പറയാണ്, നീ വഞ്ചിക്കപ്പെട്ടിരിക്കുന്നു അല്ലാഹു സത്യം, ലൈസൽ ജിദ്ദുകല്ല ഐബി, പഠിക്കാൻ അറിഞ്ഞാൽ നീ കളിക്കണ പോലെ അല്ല, ഇത് കുറച്ച് പണിയുണ്ട്, കളിക്കാനൊരു പ്രശ്നമില്ല, നേരിട്ട് ഇറങ്ങിയാൽ മതി, അത് കളിക്കല്ലേ, പക്ഷെ പഠിക്കണേ കുറച്ച് പണിയുണ്ട്. ലൈസൽ ജിദ്ദുകല്ല ഐബി, ഗൗരവത്തിനൊരു പണി എടുക്കാന്ന് അറിഞ്ഞാൽ പഠിക്കാന്ന് പറഞ്ഞത് കളിയല്ല. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, മൽ ഇൽമു العلم ما في الصدر تجمعه, علم എന്ന് പറഞ്ഞാൽ നീ നിന്റെ ഹൃദയത്തിൽ ഒരുമിച്ച് കൂട്ടുന്ന കാര്യങ്ങൾ മാത്രമാണ്. ഹിഫ്ളൻ വഫഹ്മൻ വഇത്ഖാനൻ ഫിദാക അബി, നീ ഹിഫ്ളാക്കുകയും അവഗാഹം നേടുകയും കൃത്യമായി പഠിച്ചു വെക്കുകയും ചെയ്ത ഏതൊക്കെ കാര്യമാണോ അത് മാത്രമാണ് ഇൽമ്. യമൻ യറ ജംഉൽ കുതുബി വൽ മാലി ഹുദിഅത വല്ലാഹി ലൈസ ജിദ്ദുക ലഅബി, العلم ما في الصدر تجمعه, العلم ما في الصدر تجمعه حفظا وفهما واتقانا فداك ابي. والله الموفق, وصلى الله وسلم وبارك على نبينا محمد, هذا والله اعلم, وصلى واخر دعوانا الحمد لله رب العالمين.